അത്ര വലിയ പണക്കാരുടെ വീട്ടിൽ നിന്ന് കോക്കാഞ്ചെറിയിലേക്ക് ഇതുവരെ ഒരാൾക്കും ബന്ധുത വന്നിട്ടില്ല. വേണ്ടെന്ന് വിലക്കിയവരെയൊക്കെ അസൂയക്കാരാണെന്ന് അയാൾക്ക് മനസ്സിലായി. ആണുങ്ങളുടെ പ്രായം നോക്കാനുണ്ടോ? 10 or 20 വയസ്സിൻ്റെ കൂടുതൽ ഒരു കൂടുതലാണോ? അറ്റമില്ലാത്ത സ്വത്തിൻ്റെ ഉടമയാണ് ഇട്ടി. കുഞ്ഞിലയ്ക്ക് ഭാഗ്യമുണ്ട്. പക്ഷേ കുഞ്ഞിലയെ കെട്ടുമ്പോൾ തന്നെ ഉള്ളു മുഴുവൻ പൂതലിച്ചു കഴിഞ്ഞ ഒരു പാഴ്മരമായിരുന്നു ഇട്ടി. ജീർണതയുടെ വിളറിയ വെളുപ്പ് നിറം കൊണ്ട് അയാൾ അലങ്കരിക്കപ്പെട്ടിരുന്നു. അയാൾക്ക് വയസ്സ് 40 കഴിഞ്ഞു. മരിക്കും മുമ്പ് അയാൾക്കൊരു പെണ്ണിനെ അറിയണം. അതിനുവേണ്ടി ഇട്ടിയുടെ അപ്പൻ ഒരുപാട് ചികഞ്ഞു. ആർത്താറ്റ് പള്ളിയുടെ ബാൻഡ് കൊട്ടാൻ കൊന്നംകുളത്ത് ചെന്നതാണ് ആനിയുടെ അപ്പാപ്പൻ പാനേരെ അന്തോണി. ബാൻഡുകാർക്ക് ഈണ് ഇട്ടിയുടെ വീടിൻ്റെ കയ്യാലയിലായിരുന്നു. കുടംപുളിയിട്ട് വറ്റിച്ച ബ്രാല്, പോർക്ക് വരട്ടിയത്, താറാവ് കറി വെച്ചത്. ബ്രാലും പോർക്കും താറാവും ഇട്ടിയുടെ വീട്ടിൽ വളർത്തിയത്. ബാൻഡുകാർ വയറ് മറന്നു തിന്നു. കൈ കഴുകുമ്പോൾ ഇട്ടിയുടെ അപ്പൻ ബാൻഡുകാരോടായി ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ കെട്ടിക്കാരായ പെമ്മക്കളുണ്ടോ ബാൻഡുകാരെ? ബാൻഡുകാർ അമ്പരന്നു. ഇതെന്തു ചോദ്യം? ഇതിനെന്തു കാര്യം? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇട്ടിയുടെ അപ്പൻ കാര്യമായിട്ട് ചോദിക്കുകയാണ്, അന്തോണിയിലെ കിടാവിനെ കെട്ടിക്കാറായിട്ടുണ്ട് ഇല്ലേരാ? ബാൻഡ് മാഷാണ് ചോദിച്ചത്. പാനേരെ അന്തോണി അന്ന് തലമറന്ന് എണ്ണ തേച്ചു എന്നാണ് ബാൻഡുകാർ പറയുന്നത്. അന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത വെളിച്ചമുള്ള ഒരു ചിരിയോടെ കുഞ്ഞിലയെ കെട്ടിക്കാറായിട്ടുണ്ടെന്ന് അയാൾ അറിയിച്ചു. പിറ്റേ ഞായറാഴ്ച ഇട്ടിയുടെ അപ്പൻ കോക്കാഞ്ചെറിയിൽ പെണ്ണു കാണാൻ വന്നു. പാനേരെ അന്തോണി പുരാതനമായ അമരപ്പന്തലിന് ചോട്ടിൽ വച്ച് കിണ്ടിയിലെ വെള്ളം കൊണ്ട് ഇട്ടിയുടെ അപ്പൻ്റെ കാൽ കഴുകിച്ചു. കുഞ്ഞിലയെ കണ്ട നിമിഷം തന്നെ ഇട്ടിയുടെ അപ്പൻ കല്യാണം ഉറപ്പിച്ചു. കല്യാണത്തിൻ്റെ അന്ന് ഇട്ടിയുടെ വീട്ടുകാർ അവളെ അണിയിച്ച ആഭരണങ്ങളുടെ ഭാരം കൊണ്ട് കുഞ്ഞിലയുടെ കഴുത്ത് ഒടിഞ്ഞു തൂങ്ങിയ പോലെയായി. ജീവിതത്തിലാദ്യമായി ഇടുന്ന പട്ടുകുപ്പായത്തിൻ്റെ മിനുസം അവൾക്ക് തീർത്താൽ തീരാത്ത ഇക്കിളിയായി. കുന്നംകുളത്തെ വീടിൻ്റെ പടി കണ്ടതും കുഞ്ഞിലെ പേടിച്ചു. പട്ടികളെ തൂണുകൾക്ക് മീതെ ഗർജിക്കുന്ന സിംഹങ്ങളെ കണ്ട് അവൾ ഞെട്ടി. ഉമ്മറവാതിലിൽ കൂടി ആ വീട്ടിനകത്ത് കയറാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. ഒരു കരിയില പോലെ അകത്തേക്ക് പാറിപ്പോവുകയായിരുന്നു കുഞ്ഞില. മറുപള്ളി കുമ്പിടൽ കഴിഞ്ഞ് മകളെയും മരുമകനെയും വിരുന്നിന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന കുഞ്ഞിലയുടെ അമ്മയ്ക്കും അതേ തോന്നലാണുണ്ടായത്. ഉമ്മറവാതിലിൽ കൂടി അകത്തേക്ക് കയറാൻ പേടി. പടിക്കൽ അവരുടെ തല കണ്ടപ്പോൾ മുതൽ കുരച്ചു ചാടുന്ന കൂറ്റൻ നായ്ക്കലെ ബാല്യക്കാർ പിടിച്ചു കെട്ടിയതിനു ശേഷം മുറ്റത്തേക്ക് കടന്നപ്പോൾ അമ്മയ്ക്ക് കാൽ വിറച്ചു. നെല്ലും അടക്കയും കൊപ്രയും ഉണങ്ങാനിട്ട പനമ്പുകൾ തലങ്ങും വിലങ്ങും കിടക്കുന്ന ഇഷ്ടിക വിരിച്ച വലിയ മുറ്റം. പൊരിവേലിൽ കിനിയുന്ന വെളിച്ചെണ്ണയുടെ നറുമണമാണ് വായുവിന്. മുറ്റത്തിൻ്റെ അരുകുപറ്റി നടന്ന് പിൻവശത്ത് അടുക്കളയിലൂടെയാണ് അമ്മയും അപ്പനും അകത്ത് കയറിയത്. നടേപ്രത്തുകൂടി കയറാനിരുന്ന അപ്പനെ നിർബന്ധിച്ച് അമ്മ പര്യപ്രത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. മീനിൻ്റെയും ഇറച്ചിയുടെയും കോഴിയുടെയും മണമുള്ള ഭയങ്കരമായ ഒരടുക്കളയായിരുന്നു അത്. അവർ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അടുക്കള. സിമൻ്റ് ഇട്ടത്, കൊട്ടത്തളങ്ങളും ഓവുചാലുകളുമുള്ളത്, വലിയ 6 അടപ്പുകൾ നിന്നെരിയുന്നത്. അകം പണിക്ക് 2, പുറം പണിക്ക് 2 4 പണിക്കാരത്തികൾ ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട്. ചെമ്പും ചരക്കും കുട്ടകളും ഉരുളികളും ചീനഭരണികളും ഒരു വിലയുമില്ലാതെ അവിടവിടെ വെറുതെ കിടക്കുന്നു. വിറകുപുര, തേങ്ങാക്കൂട്, ആട്ടിൻകൂട്, തൊഴുത്ത്, കോഴി, താറാവ്, കളക്കം, നായ, പ്രാവ്, കൂട്ടിലിട്ട തത്ത, ഒരാളുടെ പൊക്കമുള്ള നിലവിളക്ക്, ഒരാളുടെ പൊക്കമുള്ള കിണ്ടി, അത്രയും തന്നെ പൊക്കമുള്ള കോളാമ്പി. അപ്പനും അമ്മയ്ക്കും കൈയും കാലും മേലും വിറച്ചു. ഡേ കുഞ്ഞലേ, നിന്റെ അപ്പനും അമ്മയും വന്നിണ്ടേ, ഇറങ്ങി വാടേ. കുഞ്ഞലയുടെ അമ്മായിയമ്മ അവളെ വിളിച്ചു. ഇതെന്താണ്ടേ കൂട്ടരെ പര്യപ്പുറത്തോടെ വരുന്നേ? കുഞ്ഞിലയുടെ അമ്മാനപ്പൻ ചോദിച്ചു. മേലാകെ പൊന്നുകെട്ടിയ ഉയരം കുറഞ്ഞ രണ്ടാൾക്കാരായിരുന്നു അവർ. ആ വീട് മുഴുവനും അവർ ഉരുണ്ടുരുണ്ട് നടന്നു. കുഞ്ഞിലയുടെ അമ്മയ്ക്ക് ആഭരണങ്ങളായി 2 മേക്കാമോതിരങ്ങൾ മാത്രമാണുള്ളത്, അതും അരക്കു നിറച്ചത്. കനം കുറഞ്ഞ സ്വർണത്തകിട് 1-2 പൊളിഞ്ഞുപോയി. അരക്കിൻ്റെ കറുപ്പ് പുറത്തു കാണുന്നതോർത്ത് അമ്മ വിഷമിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു ഭയങ്കര വീട്ടിലേക്ക് കുഞ്ഞിലയെ കെട്ടിക്കേണ്ടായിരുന്നു എന്നാണ് അവർക്ക് തോന്നിയത്. വേണ്ടെന്ന് പറയാൻ അമ്മയ്ക്കൊരവസരം ഉണ്ടായില്ല. അമ്മ ആദ്യമായിട്ടാണ് ഈ വീടും ഇവിടുത്തെ സമ്പ്രദായങ്ങളും കാണുന്നത്. കുഞ്ഞിലയുടെ കണ്ണുകളിൽ അറ്റമില്ലാത്ത അമ്പരപ്പായിരുന്നു. കിടപ്പ് മുറിയിലെ വലിയ കട്ടിലും മേൽക്കട്ടിലും സിൽക്ക് മെത്തയും ആനക്കൊമ്പുകളും അവളെ അമ്പരപ്പിച്ചു. ഊൺതളത്തിലെ കൂറ്റൻ മേശയും എണ്ണമില്ലാത്തത്ര പാത്രങ്ങളും അവ കൂട്ടിമുട്ടുമ്പോഴത്തെ ഒച്ചയും അവളെ അമ്പരപ്പിച്ചു. സ്വീകരണ മുറിയുടെ ചുവരുകളിൽ ഇരിക്കുന്ന കലമാനും പോത്തും പുലിയും അവളെ അമ്പരപ്പിച്ചു. ആ വലിയ വീട്ടിനകത്തെ ഇരുണ്ട നിശബ്ദതയും അതിനെ തകർത്തുകൊണ്ട് ഇടയ്ക്കിടെ ഭയങ്കരമായി മുഴങ്ങുന്ന പഴയ നാഴികമണിയുടെ ഒച്ചയും അവളെ അമ്പരപ്പിച്ചു. 12 മുഴത്തിൻ്റെ മുണ്ടുമുറി ഞൊറിഞ്ഞുടുക്കാനുള്ള ശേഷി അവളുടെ കുഞ്ഞ് ഇലക്കൈകൾക്കുണ്ടായിരുന്നില്ല. ഉടുത്തുറപ്പിക്കാനുള്ള അരവെണ്ണം ഉടലിനും ഉണ്ടായിരുന്നില്ല. ഞൊറിഞ്ഞു കെട്ടി കൊടുത്തയച്ചിട്ടും ഞൊറികളൊക്കെ ഉലച്ചു കളഞ്ഞ് നിലത്തുകൂടെ വലിച്ചിഴച്ചാണ് അവൾ മുണ്ടുമുറി ഉടുത്തിരിക്കുന്നത്. മുണ്ടിൻ്റെ വക്ക് ചളിയിൽ കുളിച്ചിരിക്കുന്നു. അവൾ ഇട്ടിരിക്കുന്ന പൂലേസ് തുന്നിയ കുപ്പായം കണ്ട് അമ്മയ്ക്ക് സന്തോഷം തോന്നി. പൂലേസ് തുന്നിയ കുപ്പായത്തിനു മീതെ കുഞ്ഞിലെ അവളുടെ തൂക്കത്തിൽ ആഭരണങ്ങൾ ഇട്ടിരിക്കുന്നു. തോളത്തുകൂടെ 5 വിരൽ വീതിയിൽ കട്ടിക്കസവുള്ള പുതമുണ്ട്. എന്നിട്ടും ഒറ്റ നോട്ടത്തിൽ ആഭരണങ്ങളുടെയും പട്ടുകുപ്പായത്തിൻ്റെയും അകത്ത് വാട്ടിയ ഇല പോലെ അവൾ കുഴഞ്ഞു കിടക്കുന്നത് അമ്മ കണ്ടുപിടിച്ചു. മകളെയും മരുമകനെയും വിരുന്നിന് കൊണ്ടുപോരാൻ കഴിയാതെ അവർക്ക് മടങ്ങേണ്ടി വന്നു. ഇട്ടിക്ക് തീരെ സുഖമില്ലായിരുന്നു. ശരീരം കൊണ്ട് കുഞ്ഞിലെയും പ്രണയിക്കാൻ നിവൃത്തിയില്ലായിരുന്ന ഇട്ടി മനസ്സുകൊണ്ട് അവളെ ആഘാതമായി പ്രണയിച്ചു. അയാളുടെ പ്രണയത്തിൻ്റെ ശക്തിയിൽ അയാൾ തന്നെ തകർന്നുപോയി. തട്ടുംപുറത്തെ അയാളുടെ മുറിയിൽ ജാലകങ്ങളിലെ സിൽക്കു മറകൾ തീർത്ത തണുത്ത ഇരുട്ടിൽ ഇട്ടി കിടന്നു. വാതിൽക്കൽ കാൽപെരുമാറ്റം കേട്ട് ഇട്ടി ആഗ്രഹത്തോടെ വിളിച്ചു. ഇലേ, കുഞ്ഞിലയുടെ അപ്പനെയും അമ്മയെയും അപരിചിതരെ പോലെ നോക്കി അവൻ ചോദിച്ചു. ആരാ? ആരാണെന്നറിയാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. പകരം അവൻ കുഞ്ഞിലയെ നോക്കി ചിരിച്ചു. അവൻ്റെ ചിരിയിൽ നിന്ന് ഒരു ജീർണിച്ച ഗന്ധം പൊങ്ങി. അത് സഹിക്കാൻ വിഷമമായിരുന്നു. ഇലേ, ഇലേ, ഇട്ടി കുഞ്ഞിലയെ വിളിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞില അവളുടെ അപ്പനും അമ്മയും നോക്കി നിൽക്കെ കട്ടിലിൽ അവൻ്റെ അടുത്ത് അവനെ കെട്ടിപ്പിടിച്ചു കിടന്നു. അവളുടെ ഇടത് കവിൾ അവൻ്റെ കവിളമർത്തി. ഐ റിപ്പീറ്റ്, കവിളത്തമർത്തി. ഇട്ടിക്ക് അതേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അവൻ്റെ അത്യഗാധമായ പ്രണയം മുഴുവൻ കവിളുകളുടെ ആ ഉരുമിക്ക് ഐ റിപ്പീറ്റ് ഉരുമിക്കിടക്കലിൽ ജ്വലിച്ചു നിന്നു. കുഞ്ഞില പതുക്കെ കണ്ണടച്ചു. അവളുടെ കണ്ണിലൂടെ കണ്ണീരൊഴുകിക്കൊണ്ടേയിരുന്നു. അവരോടൊന്നും മിണ്ടാതെ, അവരെ ശല്യപ്പെടുത്താതെ, മരണക്കോണിൽ കാലുവെക്കുന്ന ഒച്ച പോലും കേൾപ്പിക്കാതെ അപ്പനും അമ്മയും ഇറങ്ങിപ്പോന്നു. ഒറ്റക്കാളവണ്ടിയിൽ കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ ഒന്നു തമ്മാമിൽ നോക്കുക പോലും ചെയ്യാതെ അവർ യാത്ര ചെയ്തു. കുഞ്ഞിലയുടെ അപ്പൻ്റെ നെഞ്ചിൽ ഒരു മരണഭാൻഡ് മുഴുങ്ങിക്കൊണ്ടിരുന്നു. ഇട്ടിയുടെ ബന്ധുക്കൾ തുറന്നു വെച്ച കാറിൽ പെണ്ണാലോചിക്കാൻ വന്നതും കോക്കാഞ്ചേറിയിലെ മുഴുവൻ ആളുകളും ആ കാറിൻ്റെ പിന്നാലെ വീട്ടുമുറ്റത്തെത്തിയതും അവർ ഓർത്തു. എന്തൊക്കെ പറഞ്ഞിട്ടും കോക്കാഞ്ചിറക്കാർക്ക് അതൊരു ശരിയായ ബന്ധുതയായി തോന്നിയില്ല. കുഞ്ഞിലെയൊന്ന് വലുതായിട്ട് വേണം അവളെ പെണ്ണാലോചിക്കാനെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്ന ഒരുപാട് ചെക്കന്മാർ കോക്കാഞ്ചിറയിലുണ്ടായിരുന്നു. കീടം കാച്ചിയിലെ ലോയയും തരകിൽ ചാക്കു ചുമക്കുന്ന കൊച്ചാപ്പുമാ ഉണ്ടായിരുന്നു അവരിൽ പ്രധാനികൾ. ഏത് മൈരണ്ട ഇതിൻ്റെ വെന്തുത തോക്കി? ഐ റിപ്പീറ്റ്, ഏത് മൈരണ്ട ഇതിൻ്റെ വെന്തുത കോക്കി? അവർ ചോദിച്ചു. കോക്കാഞ്ചിറക്കാരുടെ ഏക വെന്തുത കോക്കിയായ കോച്ചാത്തിയെ അവർ പിടിച്ചുകൊണ്ടുപോയി. അന്ന് അവരുടെ കയ്യിൽ നിന്ന് ഇടികൊണ്ടിട്ടാണ് കോച്ചാത്തി കല്യാണദല്ലാൽ പണി ഉപേക്ഷിച്ച് വാച്ചു മിഠായി കച്ചവടം തുടങ്ങിയത്. കോക്കാഞ്ചിറക്കാർ കുഞ്ഞിലയുടെ അപ്പനോട് ചോദിച്ചു, തനിക്ക് പ്രാന്തുണ്ടോ? തൊട്ടെങ്കിലും കുഴപ്പമില്ലാണ്ട് ആനയും കാറുള്ളവർ തൻ്റെ കിടാവിനെ ആലോചിച്ച് കോക്കാഞ്ചിറയിലേക്കാ വരുന്നു? നല്ലോണം അന്വേഷിച്ചിട്ടത് മതിയിട്ടാ, താനാ കിടാവിനെ പഴുതെ കൊലയ്ക്ക് കൊടുക്കണ്ട. എന്നിട്ടും നല്ലോണം അന്വേഷിച്ചറിയാൻ കുഞ്ഞിലയുടെ അപ്പനല്ല, കോക്കാഞ്ചിറക്കാരാണ് സ്വന്തം ചെലവിൽ കുന്നംകുളത്ത് പോയത്. അന്തോണിക്ക് തലയ്ക്ക് സുഖല്യാന്നാ തോന്നണേ. മക്ക ശരീരാണ് തോന്നിയത് മ്ളാ ചെയ്യാ. മട ഒരു കിടാവിനാണ് കെട്ടിക്കണമെങ്കിൽ മ്ളാ പൂവില്ലേ, അന്വേഷിക്കില്ലേ? ഇട്ടിയുടെ വീടിൻ്റെ മതിലും മതിലിൻ്റെ നാലാൾ നാലരയാൾ അടിപ്പൊക്കവും പൊക്കത്തിനു മീതെ ഗർജിച്ചിരുന്ന കോപിച്ച സിംഹങ്ങളും മതിലിലെ പലതരം പൂപ്പായകളും മാത്രമേ കോക്കാഞ്ചറക്കാർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. കോക്കാഞ്ചറക്കാർ കുന്നംകുളത്ത് പോയ പോലെ എന്ന ഒരു ചൊല്ലുണ്ടായി പിന്നീട്. അതോടെ പാനേരെ അന്തോണിയോട് കോക്കാഞ്ചറക്കാർക്ക് പകയായി. കുന്നംകുളത്ത് പോയി നാണം കിട്ടില്ലേ? അന്തോണി ഒറ്റ ഒരുത്തനാണ് കാരണം. അവൻ്റെ ഒരു ബാൻഡും പൂത്തമ്പാനിയും ശവി. 50 നോയമ്പിൻ്റെ സങ്കടരാവുകളിൽ അന്തോണി ഒറ്റയ്ക്കായി. അവന് ചുറ്റും വലിയൊരാൾക്കൂട്ടമുണ്ടായിരുന്നത് അലിഞ്ഞുപോയി. കർത്താവിൻ്റെ പങ്കപ്പാടുകൾ കോക്കാഞ്ചറക്കാരെ അനുഭവിപ്പിക്കാൻ വേണ്ടി അവൻ ഊതിയ സങ്കടരാഗങ്ങൾ കോക്കാഞ്ചറക്കാർ കേട്ടില്ലെന്ന് നടിച്ചു. തൻ്റെ ദേഷ്യം തന്നെ കൈവിട്ടു. ദൈവത്തിൻ്റെ ദേഷ്യം തന്നെ കൈവിടുമോ? അത്താഴത്തിനു മുമ്പ് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അമരപ്പന്തലിന് ചോട്ടിലിരുന്നു അന്തോണി. പുത്തൻപാന നിവർത്തിയപ്പോൾ കൈവിറച്ചു. കേൾവിക്കാരില്ല. തന്നോട് തന്നെ താണ ഉച്ചയിൽ അന്തോണി പാന വായിച്ചു. സർവദുഃഖ കടലിൻ്റെ നടുവിൽ ഞാൻ വീണുതാണു. സർവസന്താപങ്ങൾ എന്തു പറവൂ പുത്ര. നിൻ മരണത്തോടു കൂടെ എന്നെയും നീ മരിപ്പിക്കിൽ. ഇമ്മഹാദുഃഖങ്ങൾ ഒട്ടു തണുക്കു പുത്ര. നിൻ മനസ്സിനിഷ്ടമെല്ലാം സമ്മതിപ്പാൻ ഉറച്ചു ഞാൻ. എൻ മനസ്സിൽ തണുപ്പില്ല നിർമ്മല പുത്ര. അമരപ്പന്തലിൽ ഉറങ്ങിയിരുന്ന പാറ്റകൾ, ഈച്ചകൾ, പ്രാണികൾ, വണ്ടുകൾ, പുഴുക്കൾ, ഉറുമ്പുകൾ അന്തോണിക്ക് ചുറ്റും വന്നിരുന്നു. കനത്ത ഒച്ച കോക്കാഞ്ചിറയിലെ ഇരുട്ടിൽ മുഴങ്ങി. ആണുകൾ ഉമ്മറത്തിണ്ണകളിൽ കിടന്ന് മിണ്ടാതെ കാതോർത്തു. പെണ്ണുങ്ങൾ പര്യപ്രത്തെ വാതിലടച്ച് നടേപ്രത്ത് വന്നിരുന്ന് കർത്താവിൻ്റെ പങ്കപ്പാടോർത്ത് കരഞ്ഞു. കെടാൻ പോകുന്ന ചിമ്മിണി വിളക്കിനരികിൽ അന്തോണിക്കുള്ള ചോറും ഉണക്ക അയിലക്കറിയും മൂടിവെച്ച് മറിയും ചേട്ടത്തിയിരുന്ന് ഉറക്കം തൂങ്ങി. ഇയാളിനി ഏത് പാതിരേരെ മൂട്ടിലിണ് രണ്ട് വറ്റു വാരി തിന്നണേ? അമ്പൊയിമ്പ് വീടി ആദ്യത്തെ തിങ്കളാഴ്ച കുഞ്ഞിലയുടെ കല്യാണം. തലേ ഞായറാഴ്ച കല്യാണം കുളിപ്പിക്കൽ. ഉടുത്തൊരുങ്ങി വന്ന കുഞ്ഞിലയുടെ മുമ്പിൽ പീഠത്തിൽ ഒരു വസ്തി പിഞ്ഞാണത്തിൽ എണ്ണ വെച്ചു. പെണ്ണിനെ കുളിപ്പിക്കട്ടെ, പെണ്ണിനെ കുളിപ്പിക്കട്ടെ, മൂന്ന് വട്ടം വിളിച്ചു ചോദിച്ചു. വിരലുകൊണ്ട് തൊട്ട് എണ്ണ നിറുകയിൽ തൊടിയിച്ചു. കുഞ്ഞില മുഖം കുനിച്ച് പീഠത്തിലിരുന്നു. മുന്നിൽ തളിക, തളികയിൽ പണം. പണം പൊലിക്കുവാൻ കോക്കാഞ്ചറക്കാർ വന്നിട്ടുണ്ട്. ഓരോരുത്തരും പൊലിച്ച കാശ് പേര് വിളിച്ചു പറഞ്ഞ് കണക്കെഴുതിക്കൊണ്ടിരുന്നത് അമ്പാടൻ വെറുതുട്ടിയായിരുന്നു.